പ്രൈസ് ദ ലോർഡ്. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുക എന്നത് നന്മ സ്വീകരിച്ച് അനുഭവിച്ച നമ്മുടെ കടമയാണ്. മുൻപോട്ട് നാം നടക്കുന്ന ഓരോ നിമിഷവും സകല മഹത്വവും കർത്താവിന് നൽകണം. പ്രതികൂലങ്ങൾ നമ്മെ തകർക്കുവാൻ അടുക്കുമ്പോഴും വലങ്കരത്താൽ നമ്മെ രക്ഷിച്ച് ഇരുട്ടിൽ നിന്ന് വെളിച്ചം നൽകുന്നത് അദ്ദേഹം അത്രേ. ഇരുട്ടുപോലും അവന് മറവായിരിക്കുന്നില്ല. വചനത്തിലെ തോടുകളിൽ എന്ന വിഷയത്തെപ്പറ്റി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് ഹെൽപ്പിംഗ് ഗോഡ് അറ്റ് കിദ്രോൻ വാലി എന്ന വിഷയത്തെപ്പറ്റിയാണ്. ബൈബിൾ സ്റ്റഡിയുടെ ഈ പഠന പരിപാടിയിലേക്ക് കർത്താവിൽ പ്രിയപ്പെട്ട നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2 Samuel 15:23 ആസ്പദമാക്കിയാണ് നാം ചിന്തിക്കുന്നത്. ഒരു വനത്തിൽ ഒരട്ടയും തവളയും താമസിച്ചിരുന്നു. ഇരുവരും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അട്ടയ്ക്ക് തവളയോട് ഏതോ കാരണത്താൽ അസൂയ തോന്നി. വളരെയധികം കാലുകളുള്ള താൻ വളരെ സാവധാനം നടക്കുന്നു. എന്നാൽ 4 കാല് മാത്രമുള്ള ഈ തവള എന്തിനാ ഇങ്ങനെ ചാടിച്ചാടി സഞ്ചരിക്കുന്നത്? അപ്പോൾ അട്ടയ്ക്ക് തോന്നി തവള അഹങ്കാരിയാണെന്ന്. ആ വിവരം മൃഗരാജാവിന് ആയ സിംഹത്തോട് അട്ട അറിയിച്ചു. പരാതി കേട്ട രാജാവ് പറഞ്ഞു, നിങ്ങൾ സുഹൃത്തുക്കളല്ലേ, നീ തന്നെ അവനോട് ചെന്ന് ചോദിക്കുക. സിംഹരാജാവ് ആവശ്യപ്പെട്ടിട്ടും ചോദിക്കാതെ അട്ട തൻ്റെ സൗഹൃദം തുടർന്നു. അതിനാൽ രാജാവ് തന്നെ തവളയെ വിളിച്ച് ചോദ്യം ചെയ്തു. തവളയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, യജമാനെ, ഞാൻ ജനിച്ച ദിവസം മുതൽ ഒരു വാലുള്ളവനായി മലിന ജലത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു. എൻ്റെ ജീവിതം ഇരുട്ടിലായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം ഒരു ദിവസം എന്നെ അങ്ങ് രൂപാന്തരപ്പെടുത്തി. ഈ വിശാലമായ ലോകത്തിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ശരീരഘടന അദ്ദേഹം എനിക്ക് നൽകി. ആ സന്തോഷം കൊണ്ടാണ് ഞാൻ ചാടിച്ചാടി നടക്കുന്നത്. എൻ്റെ ഇരുണ്ട ജീവിതം ദൈവം മാറ്റിത്തന്നതിലുള്ള സന്തോഷമാണ് അത്. സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ ഇരുന്ന മുടന്തൻ അമ്മയുടെ ഗർഭം മുതൽ അപ്രകാരമായിരുന്നതിനാൽ അവിടെ എത്തിയതും പരസഹായത്തോടെയായിരുന്നു. ഈ അവൻ്റെ ഇരുണ്ട അവസ്ഥയ്ക്ക് മാറ്റം വന്നത് യഹോവയുടെ നാമത്തിൽ നടക്ക എന്ന് പത്രോസ് പറയുകയും അവനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തപ്പോഴാണ്. കുതിച്ചെഴുന്നേറ്റ് നടക്കുവാൻ അവന് കഴിഞ്ഞു. തുടർന്ന് അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന വചനം രേഖപ്പെടുത്തുന്നു. ഇതത്ര ഇരുളിൽ നിന്ന് വെളിച്ചത്തേക്ക് വന്നവരുടെ ചാട്ടം. നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. കിദ്രോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുണ്ടത് എന്നാണ്. ഇരുണ്ട ജീവിത അനുഭവങ്ങൾ ദൈവിക സഹായം ലഭിക്കുമ്പോൾ വെളിച്ചമായി മാറുന്നു, അല്ലെങ്കിൽ അനുഗ്രഹമാകുന്നു. ഇരുണ്ട അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിൻ്റെ ഉദാഹരണമാണ് അബ്രഹാമിൻ്റെ ജീവിതം. വാർദ്ധക്യകാലത്ത് ലഭിച്ച മകനെ യഹോവ യാഗം കഴിക്കുവാൻ കൽപ്പിച്ചപ്പോൾ ആ മനസ്സ് തകർന്നുപോയി. ആരോടും പറയുവാൻ കഴിയാത്ത അവസ്ഥ. അപ്പോഴും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് അബ്രഹാം യാഗത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. യാഗത്തിനായി അതിരാവിലെ പുറപ്പെടുമ്പോഴും അപ്പ യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് മകൻ ചോദിക്കുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം ഇരുട്ടിലായി കഴിഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച പിതാവിനെയോ പിതാവിൻ്റെ വാക്കുകൾ അനുസരണയോടെ സ്വീകരിക്കുകയും എതിർപ്പില്ലാതെ അനുസരിക്കുകയും ചെയ്ത പുത്രനെ യഹോവ ഒരിക്കലും ഇരുട്ടിലാക്കുകയില്ല. ഈ കിദ്രോൻ അനുഭവം ദൈവസഹായം കണ്ടെത്തുവാൻ സഹായിച്ചു. യാഗത്തിന് ആട്ടിൻകുട്ടിയെ കരുതിയ ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഇരുട്ട് മാറ്റി വെളിച്ചം നൽകി. അബ്രഹാമെ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയ ദൈവം തന്നെ അബ്രഹാമിന് യാഗമർപ്പിക്കാനുള്ള ആട്ടിൻകുട്ടിയെയും ഒരുക്കിയിരുന്നു. ദൈവിക കരുതൽ, സഹായം ഇവ ലഭിച്ച നാം ഓരോരുത്തരും അബ്രഹാമിനെ പോലെ നന്ദിയുള്ളവരായിരിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. ഉൽപ്പത്തി 22:1-18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ്. കിദ്രോനിലെത്തിയ മറ്റൊരു പിതാവിനെ കാണാം. കിദ്രോൻ അനുഭവത്തിലെത്തിയ ആദ്യം നാം പറഞ്ഞത് അബ്രഹാം എന്ന പിതാവിനെയാണ്. എന്നാൽ ഇപ്പോൾ നാം പറയാൻ പോകുന്നത് കിദ്രോനിലെത്തിയ മറ്റൊരു പിതാവിനെ പറ്റിയാണ്. ആദ്യത്തെ പിതാവ് അനുസരണമുള്ള മകനെ ദൈവത്തെ അനുസരിച്ചു, പിതാവ് ദൈവത്തെ അനുസരിച്ചു, മകൻ പിതാവിനെയും ദൈവത്തെയും അനുസരിച്ചു. ഇവിടെ പിതാവായ ദാവീദ് കിദ്രോനിലെത്തുവാൻ കാരണം, അല്ലെങ്കിൽ കിദ്രോൻ അനുഭവത്തിലാകുവാൻ കാരണം, തൻ്റെ അനുസരണം കേട്ട അഥവാ ചതിയനായ മകൻ അബ്ശാലോം മൂലമാണ്. തൻ്റെ മകൻ പിതാവിൻ്റെ രാജസ്ഥാനം മോഹിച്ചു. പിതാവിനെ ചതിച്ച് ചെയ്ത പ്രവൃത്തികൾ കേട്ട ഭയന്ന ദാവീദ് കൂടെയുള്ള ജനത്തോടുകൂടെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. മരുഭൂമിയിലാക്കുന്നത് തകർക്കുവാനുള്ള ചിന്തയിലല്ല, ദൈവത്തിന് അവരോട് ഹൃദ്യമായി സംസാരിക്കുവാനാണ് എന്ന് നമുക്കറിയാം. പക്ഷേ മകനെ ഭയന്ന് ഓടിപ്പോകുന്ന ഒരു പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം 3 സങ്കീർത്തനത്തിൽ നിന്ന് കാണാം. അതിൻ്റെ തലക്കെട്ട് ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമെന്ന്. അവിടെ പറയുന്നത്, എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങുന്ന 1000000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല. യഹോവയെ എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ച് ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞ് എന്നെ രക്ഷിക്കണമേ എന്ന് വിലപിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാം. അതായത് ആ പിതാവിൻ്റെ ഹൃദയം ഇപ്പോൾ ഇരുട്ടിലാണ്. ഇരുണ്ട അവസ്ഥയുടെ കഠിനത കാണിക്കുന്നതാണ് ദാവീദിൻ്റെയും കൂട്ടരുടെയും കരച്ചിലെന്ന് അവേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അബ്ശാലോമിനെ ഭയന്നോടിയ ദാവീദ് ഭയന്നോടിയപ്പോഴും തൻ്റെ അടുപ്പം തൻ്റെ ദൈവത്തോടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് ചുറ്റും പരിചയം തൻ്റെ മഹത്വവും തൻ്റെ തല ഉയർത്തുന്നവനുമാണ് യഹോവയെന്ന് ദാവീദ് വിശ്വസിച്ചിരുന്നു. കിദ്രോനിലെ തണുപ്പ് അനുഭവിച്ചവർ ദൈവം ഒരുക്കിയ പ്രശ്നപരിഹാരത്തിനായി അഹിത്തോഫേലിൻ്റെ ആലോചനയെ തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം വ്യർത്ഥമാക്കി നൽകി. പ്രശ്നപരിഹാരത്തിനായി ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ചു, യഹോവേ അഹിത്തോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമെന്ന്. ദൈവം ഹൂശായിയെ അതിനായി ഉപയോഗിച്ചു. ദാവീദിൻ്റെ ആളുകൾക്ക് നേരെ കുതിരയുമായി വേഗത്തിൽ വന്നവൻ്റെ മുടി, അബ്ശാലോം മുടി നീട്ടി വളർത്തിയിരുന്നു, അവൻ്റെ മുടി കരുവേലകത്തിൽ കുരുങ്ങി, അബ്ശാലോം മരത്തിൽ തൂങ്ങിക്കിടന്നു. യോവാവും കൂട്ടരും ചുറ്റും കൂടി നിന്ന് വെട്ടിയും തല്ലിയും അവനെ കൊന്നുവെന്ന് 2 Samuel 18:9-16 വരെയുള്ള ഭാഗത്ത് കാണാം. ദാവീദിനെ ഇരുട്ടിൽ നിന്ന് ദൈവം രക്ഷിച്ചത് അപ്രകാരമാണ്. എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥന കേട്ട ദൈവം സിംഹാസനം നൽകി ദാവീദിനെ അനുഗ്രഹിച്ചു. പുതിയ നിയമത്തിൽ കിദ്രോൻ അനുഭവം കടന്ന വ്യക്തിയാണ് യേശു. അബ്ശാലോം രാജസ്ഥാനം മോഹിച്ച് അപ്പനെ ചതിച്ചു എങ്കിൽ പണക്കൊതിയനായ യൂദ 30 വെള്ളിക്കാശിനാണ് യേശുവിനെ ചതിച്ചത്. ദാവീദ് പെട്ടെന്ന് കേട്ട വിവരം മൂലം തളർന്നു പോയപ്പോൾ ഭൂമിയിലെ തൻ്റെ പ്രവൃത്തി തികച്ചു എന്ന് യേശു സമ്മതിച്ച് പിതാവിൻ്റെ അറിവോടെ പാപികളായ നമ്മെ രക്ഷിപ്പാനാണ് കിദ്രോനോട് കടന്നത്. ഈ കിദ്രോൻ അനുഭവമാണ് തീവ്രവേദനയോടെ ഗച്ഛമനയിൽ പ്രാർത്ഥിച്ചപ്പോഴും പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് യേശു അപേക്ഷിക്കുന്നു. രക്തം വിയർപ്പുതുള്ളിയായിപ്പോയി. ആ കഠിന വേദനയിൽ ഇടയ്ക്ക് യേശു വന്ന് നോക്കുമ്പോൾ തൻ പ്രാർത്ഥനയ്ക്കായി തൻ്റെ കൂടെ കൊണ്ടുപോയവർ ഉറക്കമായിരുന്നു. ഈ ഇരുട്ടിൻ്റെ അനുഭവം താൻ അനുഭവിച്ചേ മതിയാകൂ എന്ന് യേശുവിനറിയാം. എങ്കിലും അവരോട് ചോദിക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾക്ക് സ്വല്പനേരം എന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ലേ എന്ന്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ കിദ്രോന അനുഭവത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുമോ? അതോ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് നാം ഉറങ്ങുന്നവരാണോ? അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തയ്യാറാകാം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ ഇരുട്ട് വർദ്ധിച്ചു. ചാട്ടവാറുകൊണ്ടുള്ളവരുടെ അടിയേറ്റു, തലയിൽ മുൾക്കിരീടം വെച്ചു. ഇനി വേദന സഹിക്കാൻ ഒരിഞ്ച് സ്ഥലം പോലുമില്ല. ചാട്ടവാറുകൊണ്ടുള്ള അടി ഏറ്റവും ക്രൂരമായ രീതിയിലായിരുന്നു. അവിടെ നിന്ന് അവർ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നു. ക്രൂശിലെ വേദനയുടെ പാരമ്യത്തിലെത്തി. ആ സമയത്ത് പ്രകൃതി പോലും ഇരുണ്ടുപോയി എന്ന് നമുക്ക് കാണാം. യേശുവിൻ്റെ ജീവിതത്തിലെ ഇരുട്ടിൻ്റെ പ്രതിഫലനമാണ് പ്രകൃതിയിൽ കണ്ട ഇരുട്ട്. പ്രകൃതിയിൽ മാറ്റങ്ങളുണ്ടായി. യേശു തൻ്റെ പിതാവിനോട് ചോദിക്കുന്നു, പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത്? മകന്റെ ദയനീയമായ ആ വിലാപം കേട്ടപ്പോൾ പാപികളായ നമുക്ക് വേണ്ടി നിശബ്ദനായി നിന്ന പിതാവിനെ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ഹൃദയവും വേദനിക്കുന്നുണ്ട് എങ്കിൽ പോലും പാപികളായിരിക്കുമ്പോൾ തന്നെ ആ പാപ അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനാണ് ഈ കാൽവറിയിൽ സ്വപുത്രനെ ഏൽപ്പിച്ചു കൊടുത്തത്. എന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഭരമേൽപ്പിക്കുന്നു എന്നുള്ള പുത്രൻ്റെ വാക്ക് കേട്ടപ്പോൾ, നീ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് നേരത്തെ പറഞ്ഞ തൻ്റെ മകൻ്റെ ആത്മാവിനെ പിതാവ് സ്വീകരിക്കുന്നു. എന്നാൽ ഇരുട്ടിൻ്റെ അനുഭവം മാറി വെളിച്ചത്തിലെത്തുവാൻ മൂന്നാം ദിവസം ആത്മാവിനെ മടക്കി നൽകി. അതാ കല്ലറ ഒഴിഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കിദ്രോൻ അനുഭവം മാറിയപ്പോൾ സാത്താൻ തോറ്റു, ദൈവം ജയിച്ചു. പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയ പുത്രൻ നമ്മെ നയിക്കുവാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ആരും കിദ്രോൻ അനുഭവത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മോട് കൂടെ എപ്പോഴുമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ വൈതലിനെ ഒരിക്കലും തള്ളിക്കളയുന്നവനല്ല പരിശുദ്ധാത്മാവ്. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ, സ്വപുത്രനെ ഞങ്ങൾക്കായി കാൽവറിയിൽ യാഗമാക്കുവാൻ മനസ്സ് കാട്ടിയ പിതാവേ, നിന്റെ സ്നേഹത്തിന് നന്ദി. അത് മറന്നു പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരെ മടക്കി വരുത്താനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾക്ക് എന്തെല്ലാം നന്മകൾ അവിടുന്ന് ഓരോ ദിവസവും ചെയ്തു തരുമ്പോൾ, ഏതെങ്കിലും ഭാരം വരുമ്പോൾ ഇരുട്ടാണെന്ന് പറഞ്ഞ് ഭയപ്പെട്ടു പോകാതെ, ഇരുട്ട് നിനക്ക് മറവായിരിക്കയില്ല എന്നോർത്ത്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വിട്ട്, പാപത്തിൻ്റെ പ്രവൃത്തികളെ വിട്ട്, ആരെയും ചതിക്കാതെ, യഹോവയ്ക്ക് വെറുപ്പായ പ്രവൃത്തികളൊന്നും ചെയ്യാതെ നന്മ പ്രാപിക്കുവാൻ, യഹോവയ്ക്ക് ഹിതമുള്ള പ്രവൃത്തികൾ ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ പാർക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ ചുറ്റുപാടിൽ അവർ വളയപ്പെട്ടു പോകാതെ, പാപത്തിൻ്റെ ചുറ്റുപാടുകൾ അവരെ ഞെക്കി ഞെരുക്കാതെ, കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളായി ഇവരോരോരുത്തരും ലോകത്തിൽ ജീവിപ്പാൻ സഹായിക്കണമേ. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല എന്ന് അങ്ങ് ഞങ്ങൾക്ക് വാക്കു തന്നിട്ടുണ്ട്. അപ്രകാരം നന്മ പ്രാപിക്കുന്നവരാക്കി ഈ കുഞ്ഞുങ്ങളെയൊക്കെയും അവരുടെ ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകുവാൻ സഹായിക്കണമേ. തകർന്നു പോകാനല്ല, കിദ്രോൻ്റെ ഇരുണ്ട അനുഭവത്തിൽ തകർന്നു പോകുവാനല്ല, കിദ്രോനിൽ വെളിച്ചം തരുന്ന ഒരു കർത്താവുണ്ടെന്നും അവൻ വെളിച്ചത്തിൻ്റെ ദൈവമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നറിയ കർത്താവിനെ മുറുകെ പിടിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അളവ് കൂടാതെ അനുഗ്രഹിക്കട്ടെ.